أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
سيدنا حضرت امیر المومنین خلیفۃ المسیح الخامس ایود اللہ تعالی بن ذی العظیم 21/3/2008 വെള്ളിയാഴ്ച ചെയ്ത ഖുതുബയുടെ വർത്തമാനമാണ് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിന്റെ ഹലീം അഥവാ സഹനശീലൻ എന്ന സവിശേഷ ഗുണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ചില ആളുകളുടെയും ചില ജനതകളുടെയും അനുസരണക്കേടും അതിർലംഘനവും ഒക്കെ ഉണ്ടായിട്ടും അവരെ ഈ ലോകത്ത് വെച്ച് പെട്ടെന്ന് പിടിച്ച് അള്ളാഹു ശിക്ഷിക്കുകയില്ല. അവൻ അവരോട് സൌമ്യമായും വിട്ടുവീഴ്ചയോടും അവരുടെ അതിക്രമങ്ങളെ അവഗണിച്ചുകൊണ്ടും പെരുമാറാതെ ക്ഷണത്തിൽ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ലോകത്ത് ഒരൊറ്റ മനുഷ്യനും ഉണ്ടാകുമായിരുന്നില്ല എന്നല്ല, ഒരു ജീവി പോലും അവശേഷിക്കുമായിരുന്നില്ല. അള്ളാഹു തആല തന്നിൽ വിശ്വസിക്കുന്നവരോടും തന്റെ സിഫത്തുകൾ അഥവാ സവിശേഷ ഗുണങ്ങൾ സ്വായത്തമാക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഗുണങ്ങളാൽ വിഭൂഷിതനാകുന്നവനാണ് സത്യവിശ്വാസി. അത് സത്യവിശ്വാസിയുടെ അടയാളമായി വിളംബരം ചെയ്തിട്ടുമുണ്ട്. നബിമാർക്ക് അള്ളാഹു തന്റെ സവിശേഷ ഗുണങ്ങളിൽ നിന്ന് അധികം ഓഹരി നൽകുന്നു. ലോകത്തെ സംസ്കരിച്ചെടുക്കുന്ന അതിനും അവരുടെ മുന്നിൽ മാതൃകയാകുന്നതിനും വേണ്ടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് എല്ലാവരേക്കാളും അധികം ആ സവിശേഷ ഗുണങ്ങളെക്കുറിച്ചെല്ലാം അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മഹാത്മാവ് അള്ളാഹുവിന്റെ സവിശേഷ ഗുണങ്ങളുടെ പ്രതീകമായി. പക്ഷേ ഇസ്ലാമിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടും പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നവരെ അവരുടെ പകയും വിദ്വേഷവും അന്ധനാക്കിയിരിക്കുകയാണ്. നബി തിരുമേനിയിലുള്ള അള്ളാഹുവിന്റെ ഈ സവിശേഷ ഗുണങ്ങളൊന്നും അവർക്ക് കാണാനേ കഴിയുന്നില്ല. ആ മഹാത്മാവ് തന്റെ സമുദായത്തിന് നൽകിയ ഉപദേശം എന്താണ്? ആ ധന്യാത്മാവിന്റെ പ്രവൃത്തി എന്തായിരുന്നു? ഇന്ന് ഞാൻ ആ സിഫത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചില ഹദീസുകൾ വിവരിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരിക്കൽ ഒരു യഹൂദി ഹസ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ വന്നു. അയാൾ നബിയുടെ താടി പിടിച്ച് വലിക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുകയും ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ വാൾ കൊണ്ട് അയാളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് തടഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാൾ അങ്ങ് അപമാനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഇയാളെ കൊന്നുകളയാൻ തോന്നുന്നു. എന്നാൽ നബി തിരുമേനി അയാളുടെ എല്ലാ മര്യാദകളും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, കോപിക്കാൻ പാടില്ല, കാഠിന്യം പ്രവർത്തിക്കുകയും അരുത്. നബി തിരുമേനിയുടെ സ്വഭാവ വൈശിഷ്ട്യത്തിനും സഹനശീലത്തിനുമുള്ള മറ്റൊരു ഉദാഹരണം ഒരു നിവേദനത്തിൽ ഇങ്ങനെ ലഭിക്കുന്നുണ്ട്. ഹദരത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. ഇത് ദീർഘമായ ഒരു ഹദീസാണ്, ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കുന്നതാണ്. സൈദുബിന് താഴ്ന്നത്ത് നബി തിരുമേനിയുടെ സന്നിധിയിൽ വന്നു. അദ്ദേഹം ഒരു യഹൂദി പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയുന്നു, നബി തിരുമേനിയുടെ അനുഗ്രഹീതമായ മുഖകമലം ഞാൻ കണ്ടപ്പോൾ അതിൽ നുബുവത്തിന് വേണ്ടതായ എല്ലാ ലക്ഷണങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞു. രണ്ട് കാര്യങ്ങളേക്ക് അതെനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അവയിലൊന്ന് ഈ നബിയുടെ സഹനത കോപത്തെ അതിജയിക്കുന്നതായിരിക്കണമെന്നതാണ്. രണ്ടാമത്തെ കാര്യം, എത്രത്തോളം ഇദ്ദേഹത്തെ അപമാനിച്ചാലും അവഹേളിച്ചാലും അത്രയുമധികം സഹനതയും സഹിഷ്ണുതയും ഈ നബിയിൽ കാണാൻ കഴിയുമെന്നതാണ്. അദ്ദേഹം പറയുന്നു, ഈ രണ്ട് ലക്ഷണങ്ങളും പരീക്ഷിച്ചു നോക്കാനുള്ള തക്കം മാർത്തിരിക്കുകയായിരുന്നു ഞാൻ. അതായത് ഈ രണ്ട് ഗുണങ്ങളും ഈ മഹാത്മാവിലുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാൻ അദ്ദേഹം അവസരം കാത്തിരിക്കുകയായിരുന്നു. തൗറാത്തിൽ പ്രവചനം ചെയ്യപ്പെട്ടിരുന്ന ആ നബി തന്നെയാണോ മുഹമ്മദ് എന്ന് തിരിച്ചറിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരിക്കലൊരു യാത്രക്കാരൻ വന്നു, അയാൾ ഒരു ഗ്രാമീണനായ അറബിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്ന ഗോത്രത്തിലെ ബസ്രി ഗ്രാമവാസികൾ മുസ്ലിങ്ങളായിരിക്കുന്നു. അവർ മുസ്ലിങ്ങളാകുകയാണെങ്കിൽ അവർക്ക് ധാരാളം ജീവിതവിഭവം കിട്ടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ കുറഞ്ഞ കാരണം വരൾച്ചയുടെ ഇരയായി തീർന്നിരിക്കുകയാണ് അവർ. അത്യാഗ്രഹവും അതിമോഹവും കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സഹായം പറ്റിയവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്നെനിക്ക് ഭയമുണ്ട്. അത്യാഗ്രഹം കൊണ്ടാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് തോന്നുന്നു. അങ്ങ് നല്ലതെന്ന് കണക്കാക്കുന്നുവെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്താലും. ആ നേരത്തെ നബിതിരുമേനിയോടൊപ്പം ഹസ്രത്ത് അലിയും ഉണ്ടായിരുന്നു. നബിതിരുമേനി അലിയോട് ചോദിച്ചപ്പോൾ സഹായമെന്ന നിലയിൽ കൊടുത്തയക്കാൻ പറ്റിയ അത്തരം വസ്തുക്കളൊന്നും ഇപ്പോൾ ഇല്ലെന്ന് അറിയിച്ചു. ഇത് കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന കൈദുബിന് തൗനത്ത് പറഞ്ഞു, മുഹമ്മദ്, ഇന്ന ഗോത്രത്തിന്റെ കാരക്കകൾ ഒരു കൃത്യം അളവും ഒരു കൃത്യ സമയവും നിശ്ചയിച്ച് എനിക്ക് നൽകാൻ തയ്യാറുണ്ടോ? നബിതിരുമേനി പറഞ്ഞു, ഏ യഹൂദി, അളവും സമയവും നിശ്ചയിച്ച് കാരക്ക നിനക്ക് നൽകാൻ കഴിയും, പക്ഷേ ഇത് ഇന്ന ഗോത്രത്തിന്റെ തോട്ടത്തിലെ കാരക്ക തന്നെയായിരിക്കണം എന്നുള്ള നിബന്ധന അംഗീകരിക്കാൻ പറ്റില്ല. ശരിയെന്ന് സമ്മതിച്ചു. അങ്ങനെ നബിതിരുമേനി ഞാനുമായി കച്ചവടം ഉറപ്പിച്ചു. ഞാൻ എന്റെ പണത്തഞ്ചി തുറന്ന് ഇന്ന സമയത്ത് ഇത്ര തൂക്കം കാരക്ക എനിക്ക് നൽകുമെന്ന ഉറപ്പിന്മേൽ സ്വർണത്തിന്റെ 80 മിസ്ബാൽ അഡ്വാൻസ് ആയി കൊടുത്തു. നബിതിരുമേനി ആ തുക ആ ഗ്രാമീണനായ അറബിയെ ഏൽപ്പിച്ചുകൊണ്ട് വിപത്ത് ബാധിതരായ ആളുകൾക്ക് തുല്യമായി അത് വീതിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു. സൈദുബിന് തൗലത്ത് പറയുന്നു, നിശ്ചിത അവധി തികയാൻ 2-3 ദിവസം ബാക്കി നിൽക്കെ ഞാൻ നബിതിരുമേനിയുടെ അടുക്കലെത്തി. അദ്ദേഹത്തിന്റെ കഴുത്തു പിടിച്ചു, ചാദര് തിരിച്ചുവലിച്ചു. ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു, മുഹമ്മദെ, എനിക്ക് തരാനുള്ളത് നീ തരികയില്ലേ? അള്ളാഹുവാണെ, കടം വാങ്ങിയാൽ അത് തിരിച്ചുകൊടുക്കാതെ അതും ഇതും പറഞ്ഞ് കാലം നീട്ടി കട്ടിനീക്കുന്നവനാണ് ബനു അബ്ദുൽ മുത്തലിബുകാരെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാൻ ഉമറിനെയും കാരണം അദ്ദേഹം അടുത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു നോക്കുകയായിരുന്നു. കോപാകുലനായ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂയിൽപ്പെട്ട വഞ്ചി ചുറ്റിക്കറങ്ങുന്നതുപോലെയോ പമ്പരം കറങ്ങുന്നതുപോലെയോ ഞാൻ കണ്ടു. കോപദൃഷ്ടിയോടെ അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രു, നീ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ നീ മര്യാദ കേട് കാണിക്കുന്നുവോ? ഈ മഹാത്മാവിന് കത്തുവും നൽകിക്കൊണ്ടയച്ച അള്ളാഹുവാണ്. എനിക്ക് ഈ മഹാത്മാവിനെ പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ വാൾ കൊണ്ട് നിന്റെ തല കൊല്ലുമായിരുന്നു. ആ സന്ദർഭത്തിൽ നബിതിരുമേനി വളരെ ശാന്തതയോടും സാവകാശത്തോടും അതിർത്ത് ഉമറിനെ നോക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമരെ, ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിനു പകരം നീ എന്നോട് നല്ല നിലയിൽ കടം വീട്ടാൻ പറയുക. അയാളോടും കടം തിരിച്ചു ചോദിക്കുന്നതിന് ചില മര്യാദകളുണ്ടെന്നും അത് പാലിക്കണമെന്നും പറയുക. വാസ്തവത്തിൽ കടം തിരിച്ചു കൊടുക്കേണ്ട കാലാവധിക്ക് ഇനിയും സമയം ബാക്കിയുണ്ട്. പക്ഷെ ഇയാൾ തന്റെ കടം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണമെന്ന് ആണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പോകുക, ഖജനാവിൽ നിന്ന് അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. 20 സ്വാ അധികം കാരക്ക് അയാൾക്ക് കൊടുക്കുക. കടം തിരിച്ച് നൽകിയപ്പോൾ 20 സ്വാ എന്തിനാണ് അധികം നൽകിയത് എന്ന് ഞാൻ ഉമറിനോട് ചോദിച്ചു. ഉമർ പറഞ്ഞു, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും അധികം തരാൻ നബിതിരുമേനി എന്നോട് പറഞ്ഞത്. ഞാൻ ഉമറിനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് താങ്കൾക്കറിയുമോ? ഇല്ല എന്ന് അദ്ദേഹം പറയുകയും ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാനാണ് സാദിബിന് തൗലത്ത്. ഉമർ ചോദിച്ചു, യഹൂദികളുടെ ആ പണ്ഡിതനാണോ നീ? അതെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉമർ ചോദിച്ചു, ഇത്ര വലിയ മതപണ്ഡിതനായിട്ടാണോ നീ നബിതിരുമേനിയോട് മര്യാദക്കേട് കാണിച്ചത്? എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞു, പ്രവാചകത്വത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നബിതിരുമയുടെ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു. രണ്ടെണ്ണം ഒഴിച്ച് അതിലൊന്ന് ആ നബിയുടെ സഹനത അദ്ദേഹത്തിന്റെ കോപത്തെ അതിജയിച്ചിരിക്കുമെന്നാണ്. രണ്ടാമത്തേത്, എത്രമാത്രം അദ്ദേഹത്തെ പീഡിപ്പിച്ചാലും വിഷമിപ്പിച്ചാലും അത്രയുമധികം അദ്ദേഹം സഹനത്തോടും സഹിഷ്ണുതയോടും കൂടി പെരുമാറുമെന്നതായിരിക്കണമെന്നാണ്. അതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ അവ രണ്ടും ഞാൻ പരീക്ഷിച്ചു നോക്കിയെന്നേയുള്ളൂ. ഉമറെ, ഞാൻ താങ്കളെ സാക്ഷിയാക്കുകയാണ്, ഞാൻ അള്ളാഹുവിനെ എന്റെ രക്ഷിതാവാക്കുന്നു, ഇസ്ലാമിനെ എന്റെ മതമായി സ്വീകരിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ നബിയായി വിശ്വസിക്കുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു, ഉമറെ ഞാൻ താങ്കളെ സാക്ഷിയാക്കുന്നു, ഞാനൊരു ധനികനാണ്, എന്റെ പകുതി ധനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് സദഖയായിരിക്കും. അപ്പോൾ ഉമർ പറഞ്ഞു, മുഹമ്മദ് ആ ഉമ്മത്തിന്റെ ചിലർക്ക് എന്ന് പറയുക, കാരണം മുഴുവൻ ഉമ്മത്തിനും ഈ ധനം എങ്ങനെ തികയാനാണ്. അതായത് ജനസംഖ്യ അധികമായി ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു അത് ശരി തന്നെ, എന്നാൽ ഇതുകൊണ്ട് ചിലരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊള്ളുക. നബിതിരുമേനിയുടെ ആ സഹനത കണ്ടുകൊണ്ട് ആ യഹൂദി പണ്ഡിതൻ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് പല യുദ്ധങ്ങളിലും അദ്ദേഹം നബിതിരുമേനിയോടൊപ്പം പങ്കെടുത്തു. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. ഇതായിരുന്നു നബിതിരുമേനിയുടെ ഉത്കൃഷ്ടമായ സഹന സ്വഭാവം. ശത്രുവിനോടുള്ള പെരുമാറ്റം എത്ര നല്ല നിലയിലായിരുന്നു എന്ന് നോക്കുക. കടം വീട്ടാനുള്ള അവധി ബാക്കിയുണ്ടായിട്ടും കടം കൊടുത്തയാൾ മുൻകൂർ വന്ന് ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെയും കോപിക്കാതെയും അങ്ങേയറ്റം സ്നേഹത്തോടും അയാളുടെ കടം മടക്കിക്കൊടുത്തു. എന്ന് മാത്രമല്ല വാങ്ങിയതിനേക്കാൾ കൂടുതൽ നൽകി. ഇത്തരം ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല ഉള്ളത്, മറിച്ച് നിരവധി സംഭവങ്ങളുണ്ട്. നമ്മൾ അറിയാത്ത ഇത്തരം ലക്ഷക്കണക്കിന് സംഭവങ്ങൾ വേറെയും ഉണ്ടാകും. വേറെ നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അനു നിവേദനം ചെയ്യുന്നു, ഒരാൾ നബിതിരുമേനിയുടെ അടുക്കൽ വന്നു വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപമര്യാദയോടെ പെരുമാറി നബിതിരുമേനിയുടെ സഹാബാക്കൾക്ക് ദേഷ്യം വന്നു. അയാളെ വഴക്കു പറയാൻ തുടങ്ങി. നബിതിരുമേനി പറഞ്ഞു, അയാളെ ഒന്നും പറയരുത്, കൊടുത്തത് തിരിച്ചു കിട്ടാനുള്ള ആൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും അവകാശമുണ്ട്. തുടർന്ന് നബിതിരുമേനി പറഞ്ഞു, അയാളെ നിന്ന് വാങ്ങിയ പ്രായത്തിലുള്ള മൃഗത്തെ അയാൾക്ക് തിരിച്ചു കൊടുക്കുക. സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അതേ പ്രായത്തിലുള്ള മൃഗം ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, അതിനേക്കാൾ വലുതേയുള്ളൂ. അപ്പോൾ ആ വലിയ മൃഗത്തെ കൊടുക്കാൻ നബിതിരുമേനി കൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വാങ്ങിയ കടം നല്ല നിലയിൽ തിരിച്ചു കൊടുക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ, ഒരതിക്രമവും കാണിക്കരുത്. ഹിൽമ് എന്നതിന്റെ അർത്ഥം സഹിക്കുക എന്നതാണ്. ദയാലു എന്നും അതിനർത്ഥമുണ്ട്. മുകളിൽ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് നബിതിരുമേനിയുടെ സഹനവും ദയയും പ്രകടമാകുന്നുണ്ട്. കുടുംബകാര്യങ്ങളിലും നബിതിരുമേനി മാതൃകയാണ്. എങ്ങനെയായിരുന്നു നബിതിരുമേനി ദേഷ്യം സഹിച്ചിരുന്നത്? ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, സുഹാബ് ഗോത്രത്തിലെ ഒരാൾ വന്ന് അതർത് ആയിഷയോട് കാണിക്കാൻ നബിതിരുമേനിയുടെ ഉത്കൃഷ്ടമായ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. അതർത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, താങ്കൾ വിശുദ്ധ ഖുർആനിൽ വൈനക്കലാലുക്കിൻ അളിയും എന്ന് പാരായണം ചെയ്തിട്ടില്ലേ? പിന്നീട് പറഞ്ഞു, ഒരിക്കൽ നബിതിരുമേനി തന്റെ സഹാബിമാരോട് തിരിക്കുകയായിരുന്നു. ഞാൻ നബിതിരുമേനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി. അതർത് അസ്ഥയും ഭക്ഷണം പാകം ചെയ്ത് എന്നേക്കാൾ മുമ്പേ നബിതിരുമേനിക്ക് കൊടുത്തയച്ചു. ഞാൻ അത്രയുടെ ഭക്ഷണം മറിച്ചു കളയാൻ ഞാൻ എന്റെ പരിചാരികയോട് പറഞ്ഞു. നബിതിരുമേനിയുടെ മുന്നിൽ ഭക്ഷണം വെച്ചുകൊണ്ട് പരിചാരിക അതിർത്ത് അത്രയുടെ ഭക്ഷണം തട്ടിമറിച്ചു. പ്ലേറ്റ് താഴെ വീണ് ഉടഞ്ഞു. അതിർത്ത് ആഴ്ച പറയുന്നു, നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലേറ്റിന്റെ കഷണങ്ങൾ ഒരുമിച്ചു കൂട്ടി ഭക്ഷണമെടുത്ത് തോലുകൊണ്ടുണ്ടാക്കിയിരുന്ന സുപ്രയിൽ വെച്ചു, അതിൽ നിന്ന് തിന്നുകയും ചെയ്തു. പിന്നീട് എന്റെ പാത്രം അതിർത്ത് അത്തയ്ക്ക് കൊടുത്തു അയച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പാത്രത്തിന് പകരം ഈ പാത്രം എടുത്തുകൊള്ളുക, ഈ ഭക്ഷണവും കഴിക്കുക. അതിർത്ത് ആഴ്ച പറഞ്ഞു, നബിതിരുമേനിയുടെ അനുഗ്രഹീത മുഖത്ത് ദേഷ്യത്തിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ആ മഹാത്മാവ് ഈ സൽകൃത്യ മുഖേന പരിചാരികയെയും അതിർത്ത് ആഴ്ചയെയും ഉപദേശിക്കുകയായിരുന്നു. പിണക്കവും വെറുപ്പും അതിരു കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പരസ്പരം ശത്രുതയും പാടില്ല. നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഓരോ പ്രവൃത്തിയിലും സ്ഥാപിച്ച ജീവിത മാതൃക അക്കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ആ മഹാത്മാവ് സ്ഥാപിച്ച മാതൃക ഖിയാമത്ത് നാൾ വരെ നമുക്കൊരു വഴികാട്ടിയാണ്. അത് ജീവിതത്തിൽ നാം പകർത്താനുള്ളതാണ്. വായിക്കുകയും കേൾക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും പ്രവർത്തിക്കേണ്ട സമയം വന്നാൽ അതിന്റെ പ്രാധാന്യം മറക്കുകയും ചെയ്യാൻ പാടില്ല. ഒരുപാട് പരാതികൾ ലഭിക്കാറുണ്ട്. നിസ്സാരമായ തെറ്റുണ്ടാകുമ്പോൾ മുതലാളി തൊഴിലാളിയോട് വളരെ മോശമായി പെരുമാറുന്നു. ഇപ്രകാരം തന്നെ ചില ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരോട് വലിയ അക്രമപരമായ നിലയിൽ പെരുമാറുന്നു, തെറ്റായ രീതിയിൽ അടിക്കുന്നു. ചില കേസുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേർതിരിയേണ്ടിയും വരുന്നു. യൂറോപ്പിൽ ചില സന്ദർഭങ്ങളിൽ പോലീസ് ഇത്തരം പ്രതികളെ അറസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നീട് കേസുകളുടെ പുതിയ പുതിയ പരമ്പര തന്നെ ആരംഭിക്കാൻ തുടങ്ങുന്നു. മൃദുവായതും സ്നേഹത്തോടുകൂടിയതുമായ നല്ല പെരുമാറ്റം വീട്ടുകാരോട് കാണിക്കേണ്ടത് നബിതിരുമേനിയുടെ സുന്നത്താണ്. ഇത് നാം ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. ചില സന്ദർഭങ്ങളിൽ ഭർത്താവ് മാത്രമല്ല അയാളുടെ ബന്ധുക്കളും വഴക്കുകളിൽ പങ്കുചേരുന്നു. അമ്മായിയമ്മയും നാത്തുന്മാരും മർദ്ദിക്കാൻ തുടങ്ങുന്നു. എന്തായാലും ഇക്കാര്യം സൂക്ഷിക്കേണ്ടതാണ്. നബിതിരുമേനി പറയുകയുണ്ടായി, ദേഷ്യം വരുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരുന്നാലും ദേഷ്യം മാറുന്നില്ലെങ്കിൽ കിടക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ലാ ഹൗല എന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക, ദേഹത്തെ തണുത്ത വെള്ളം ഒഴിക്കുക, അന്ന സ്നാനം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അന്യരുടെ അതിക്രമങ്ങളിലും നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിഷ്ണുത കാണിക്കുകയുണ്ടായി. എങ്ങനെയാണ് ആ മഹാത്മാവ് അവരോട് നല്ല നിലയിൽ പെരുമാറിയിരുന്നത്? സഹിഷ്ണുതയുടെ എത്ര ഉന്നതമായ മാതൃകയാണ് ആ മഹാത്മാവ് സ്ഥാപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന്റെ അവസരത്തിൽ നബി തിരുമേനി കഅബ ദേവാലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഖുറൈശി സമൂഹമേ, നിങ്ങൾ എന്നിൽ നിന്ന് ഏത് രീതിയിലുള്ള പെരുമാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? നല്ല പെരുമാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അങ്ങ് ഞങ്ങളുടെ ആദരണീയനായ സഹോദരനാണ്, ഒരു ആദരണീയ സഹോദരന്റെ മകനാണ്. അത് കേട്ടപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ഇദ്ഹബു അൻതുമുത്തുലക്കാൾ, പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്. മക്കാ വിജയത്തിന്റെ അവസരത്തിലുണ്ടായ മറ്റൊരു സംഭവം നോക്കുക. ഇസ്ലാമിന്റെ ഒരു ശത്രുവായ തഖ്വാൻ ബിൻ ഉമയ്യ മക്കയിൽ നിന്ന് ഓടി ജിദ്ദയിലേക്ക് പോയി. അവിടെ നിന്ന് യമനിലേക്ക് പോകാനാണ് അദ്ദേഹം ഓടിയത്. ഉമേർ ബിൻ വഹബ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, തഖ്വാൻ ബിൻ ഉമയ്യ തന്റെ ജനതയുടെ നേതാവാണ്, പക്ഷെ അങ്ങേ ഭയന്നുകൊണ്ട് ഇവിടെ നിന്ന് അയാൾ ഓടിപ്പോയിരിക്കുന്നു. അദ്ദേഹം സ്വയം തന്നെ സമുദ്രത്തിലിടുകയാണ്. അങ്ങേ അയാൾക്ക് അഭയം നൽകിയാലും നബി തിരുമേനി പറഞ്ഞു, ഞാൻ അയാൾക്ക് അഭയം കൊടുത്തിരിക്കുന്നു. ഉമേർ ബിൻ വഹബ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നേരിൽ കണ്ട അയാളുടെ അഭയം തിരിച്ചറിയും വിധം എന്തെങ്കിലും അടയാളം അയാളെ കാണിക്കാൻ എനിക്ക് തന്നാലും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ അണിഞ്ഞിരുന്ന തലപ്പാവ് അദ്ദേഹത്തിന് നൽകി. ആ തലപ്പാവുമായി തഖ്വാന്റെ അടുക്കലേക്ക് അദ്ദേഹം പോയി. തഖ്വാനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹം സമുദ്രമാർഗം യാത്ര ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. പുറപ്പെടുന്നതിന് മുമ്പേ ഉമേർ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെടുക, സ്വയം നാശത്തിൽ അകപ്പെടരുത്. ഞാൻ റസൂലിൽ നിന്ന് താങ്കൾക്ക് അഭയം വാങ്ങിയാണ് വന്നിരിക്കുന്നത്. തഖ്വാൻ പറഞ്ഞു, നിനക്ക് നാശം, നീ എന്നിൽ നിന്ന് അകന്നു പോകുക, എന്നോടൊന്നും സംസാരിക്കേണ്ട. അത് കേട്ടപ്പോൾ ഉമേർ പറഞ്ഞു, നബി തിരുമേനി സകല ദൈവദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് താങ്കൾക്കറിയില്ലേ? സകലരെക്കാളും ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുന്നയാളാണ് നിനക്കറിയില്ലേ? ആ മഹാത്മാവ് ജനങ്ങളിൽ ഏറ്റവും അധികം സഹനപ്രകൃതിയുടെ ഉടമസ്ഥനാണ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാണ്, താങ്കളുടെ പിതൃപുത്രനാണ്. ആ മഹാത്മാവിന്റെ അന്തസ്സ് താങ്കളുടെ അന്തസ്സും, ആ മഹാത്മാവിന്റെ ശ്രേഷ്ഠത താങ്കളുടെ ശ്രേഷ്ഠതയും, ആ മഹാത്മാവിന്റെ രാജ്യത്വം താങ്കളുടെ രാജ്യത്വവുമാണ്. ഇത് കേട്ടപ്പോൾ തഖ്വാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഭയപ്പെടുന്നു. അപ്പോൾ ഉമേർ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ആ മഹാത്മാവ് ഏറ്റവും അധികം സ്ഥാനശീലനും ഉദാരനുമാകുന്നു, താങ്കൾക്കത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെ അവർ അവിടെ നിന്നും മടങ്ങി. നബി തിരുമേനിയുടെ അടുക്കലെത്തി. തഖ്വാൻ നബി തിരുമേനിയോട് പറഞ്ഞു, ഉമേർ പറയുന്നു അങ്ങ് എനിക്ക് അഭയം നൽകിയിരിക്കുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഉമേർ പറഞ്ഞത് സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തഖ്വാൻ തനിക്ക് 2 മാസം അവധി തരണമെന്ന് നബി തിരുമേനിയോട് അപേക്ഷിച്ചു. താങ്കൾക്ക് 4 മാസത്തെ അവധി നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചു. അതായത് അവധി നീട്ടിക്കൊടുക്കുന്നതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കണമെന്ന നിബന്ധനയിലാണ് എന്ന് അയാൾ ധരിക്കണ്ട എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, അതിർത്ത് സുലൈമാന ബിൻ സൂറത്ത് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഞങ്ങളുടെ അടുക്കൽ നിന്ന് 2 ആളുകൾ വഴക്കിട്ടു. അവരിൽ ഒരുവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചെമന്ന് തുടിച്ചിരുന്നു, അയാളുടെ ഞരമ്പുകൾ പിടിച്ചിരുന്നു. നബി തിരുമേനി പറഞ്ഞു, ഇയാളുടെ ഈ അവസ്ഥ മാറിപ്പോകുന്ന ഒരു വചനം എനിക്കറിയാം, ഇയാളത് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ എന്ന് പറയലാണത്. അയാൾ വഴിവിളിച്ച ശൈത്താനിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. അയാളിത് പറഞ്ഞ അയാളുടെ ദേഷ്യം അകലുന്നതാണ്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ നബിയുടെ സന്നിധിയിൽ തനിക്കെന്തെങ്കിലും ഉപദേശം നൽകാൻ അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കോപിക്കരുത്. അയാൾ പല പ്രാവശ്യം തന്റെ ആവശ്യം ആവർത്തിച്ചപ്പോഴും ആ മഹാത്മാവ് അതേ മറുപടി തന്നെ നൽകിക്കൊണ്ടിരുന്നു. ചിലർ ചില കാര്യങ്ങളിൽ കോപാന്തരാകാറുണ്ട്. അവർ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുകയും സ്വയം പ്രയാസത്തിൽ അകപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ഈ ഉപദേശം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ദേഷ്യം എല്ലാവർക്കും ഉണ്ടാകുമെന്നത് ശരി തന്നെ, അതൊരു പ്രകൃതിയാണ്. നബി തിരുമേനിയെ കുറിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, ആ മഹാത്മാവിന് എപ്പോഴെങ്കിലും ദേഷ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയും അവന്റെ പരിശുദ്ധിക്കും വേണ്ടിയുമാണത്, അല്ലാതെ വ്യക്തിപരമായ കാര്യത്തിനായി ഒരിക്കലും ആ മഹാത്മാവ് കോപിച്ചിട്ടില്ല. അതിനകത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, എനിക്ക് ചില കുടുംബ ബന്ധുക്കളുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നു, അവരാണെങ്കിൽ എന്നോട് ബന്ധം മുറിക്കുന്നു, ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നു, അവരെന്നോട് മോശമായി പെരുമാറുന്നു, ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിക്കുന്നു, അവരാണെങ്കിലും എന്നോട് അതിവേഗമായി പെരുമാറുന്നു. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, നീ പറയുന്നതുപോലെ തന്നെയാണ് നിന്റെ സ്ഥിതിയെങ്കിൽ ഈ നില നീ കൈകൊള്ളുമ്പോഴെല്ലാം അള്ളാഹുവിൽ നിന്നൊരു സഹായി നിന്നോടൊപ്പം ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിൽ നിന്ന് സഹായി ആവശ്യമുള്ളപ്പോൾ സ്വയം പകരം വീട്ടി ശൈത്താന്റെ മടിത്തട്ടിൽ വീഴുന്നതിന് പകരം ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, അകർത്ത് സഹൽ തന്റെ പിതാമഹനിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. നബി തിരുമേനി പറഞ്ഞു, കോപം നടപ്പാക്കാൻ ശക്തവാനായിരിക്കെ ആരാണോ അതിനെ അമർത്തിവെക്കുന്നത് അയാൾ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവനെ സൃഷ്ടികളുടെ മുമ്പിലേക്ക് വിളിക്കുന്നതാണ്. അതായത് ആ വ്യക്തി തന്റെ സമീപത്തനാണ് എന്ന് അള്ളാഹു മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അയാളെ ക്ഷണിച്ചു വരുത്തുന്നത്. ഹദ്റത്ത് അലി നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, പാപം പൊറുക്കപ്പെടുന്ന വചനങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ആ വചനങ്ങൾ ഇവയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹു ഹുവൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അലീം, സുബ്ഹാനല്ലാഹി റബ്ബി സമാവാതി തബീ വറബ്ബിൽ അർശിൽ അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു തആല ആരാധനക്കാരൻ, അള്ളാഹു അല്ലാതെ ആരാധനക്കാരൻ ആരുമില്ല, അവൻ താനശീലനും ഉദാരനുമാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കാരൻ ആരുമില്ല, അവൻ അത്യുന്നതനാണ്, മഹത്വമുടയവനാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്, മഹത്തായ സിംഹാസനത്തിന്റെ രക്ഷിതാവാണ്, സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. വേറെ നിവേദനത്തിൽ വന്നിരിക്കുന്നു, നബി തിരുമേനി അഹ്ജി അബ്ദുൽ ഖൈസിനോട് പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് ഗുണങ്ങൾ നിന്നിലുണ്ട്, അതിലൊന്ന് സഹനമാണ്, ഒന്ന് അഭിമാനമാണ്. ഞാൻ ഇൽമു എന്ന പദത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞിരുന്നു: ദയ കാണിക്കുക, മാപ്പ് കൊടുക്കുക, സഹിക്കുക, കരുണയോടെ പെരുമാറുക, ദേഷ്യം അമർത്തുക തുടങ്ങിയതൊക്കെ. അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിക്കുവാനും ഇവ ആവശ്യമാണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ അഹമ്മദിയും ഇത് സ്വായത്തമാക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ ദാസൻ നമ്മുടെ മുമ്പിൽ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ മാതൃക കാണിക്കുകയുണ്ടായി. അവയിൽ ചിലതാണ് ഞാൻ പറയുന്നത്. ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറേണ്ടതിനെ സംബന്ധിച്ച കൃത മസീമ ഇസ്ലാത്തു വസ്സലാം പറഞ്ഞു, അസാൻ മാർഗിക പ്രവൃത്തി ഒഴികെയുള്ള സ്ത്രീകളുടെ മറ്റെല്ലാ ദുശീലങ്ങളും സ്വഭാവ കാഠിന്യങ്ങളും സഹിക്കേണ്ടതാണ്. പറഞ്ഞു, പുരുഷനായിക്കൊണ്ട് സ്ത്രീകളോട് യുദ്ധം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ലജ്ജ തോന്നുന്നു. നമ്മെ അള്ളാഹു പുരുഷന്മാരാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് തികഞ്ഞ അനുഗ്രഹമാണ്. നാം ഭാര്യമാരോട് മൃദുവോടും സന്തോഷത്തോടും കൂടി പെരുമാറുക എന്നതാണ് അതിനുള്ള നന്ദി. ഒരിക്കൽ ഒരാൾ തന്റെ ഭാര്യയോട് വളരെ മോശമായി പെരുമാറുന്നതിനെ സംബന്ധിച്ച് സംസാരമുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അത് കേട്ടപ്പോൾ കഠിനമായി വേദനിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതന്മാർ അത്തരക്കാരാകാൻ പാടില്ല. പിന്നീട് ഒരുപാട് സമയം സ്ത്രീകളോടുള്ള താൽപര്യമാറ്റത്തെക്കുറിച്ച് ഉപദേശം നൽകിക്കൊണ്ടിരുന്നു. ആ മഹാത്മാവ് തന്റെ ദീനി സേവകരോട് സഹനതയോടും സഹിഷ്ണുതയോടും പെരുമാറിയതിന് നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്റത്ത് യാഖൂബ് അലി സാഹിബ് റഫാനി റളിയല്ലാഹു തആല എഴുതിയിരിക്കുന്നു, ആസി സാമിദ് അലി സാഹിബ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ദീനി സേവകനായിരുന്നു. സുദീർഘകാലം അദ്ദേഹം മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊത്ത് താമസിച്ചു. ബാഗ്ദത്ത് മസീഹിന്റെ നിര്യാണത്തിന് ശേഷം സദറഞ്ചിമൻ അഹമ്മദിയ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പെൻഷൻ അനുവദിച്ചിരുന്നു. കാദിയാനിൽ താമസിക്കുന്നതിനായി ഒരു ചെറിയ കട അദ്ദേഹം നടത്തിയിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഹദ്റത്ത് ആസി സാഹിബിനോട് കാണിച്ച ഉന്നത സ്വഭാവവും പെരുമാറ്റവും അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം എപ്പോഴും സ്മരിച്ചു. അങ്ങനെയൊരു മനുഷ്യനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഹദ്റത്ത് സാഹിബിനെ പോലെ ഉത്കൃഷ്ട സ്വഭാവമുള്ള ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, ആസി സാഹിബ് പറയാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം എന്നോട് ദേഷ്യപ്പെടുകയോ പരിചയമായി വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ വലിയ മടിയനായിരുന്നു, ഏൽപ്പിക്കുന്ന ജോലി താമസിച്ചേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരിക്കൽ പോലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് കാഠിന്യത്തോടെ പെരുമാറിയിട്ടില്ല. മനുഷ്യൻ രോഗിയാകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള അവസ്ഥകളും ഉണ്ടാകുന്നു. പക്ഷേ ഇക്കാലത്തെ ഉദ്ധരിക്കുന്നതിനായി നബി തിരുമേനിയുടെ ശിഷ്യനായിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ച ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗാവസ്ഥയിൽ എങ്ങനെയായിരുന്നു പെരുമാറാറുണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നിവേദനങ്ങൾ കേൾക്കുക. ഹദ്റത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അസഹ്യമായ തലവേദനയുണ്ടായി. ഞാനും ആ മഹാത്മാവിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ചുറ്റുവട്ടത്തിൽ നിന്നും മുറ്റത്തിലുള്ള സംസാരവും ബാളവും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ബാളം കൊണ്ട് അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ആ മഹാത്മാവ് പറഞ്ഞു, തീർച്ചയായും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇവർ നിശബ്ദരാകുമ്പോൾ എനിക്ക് സുഖം കിട്ടുന്നു, പിന്നെ എന്തുകൊണ്ട് അങ്ങ് ഇവരോട് പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിശബ്ദരായിരിക്കാൻ താങ്കൾ അവരോട് സൌമ്യമായി പറയുക, എനിക്ക് പറയാൻ സാധിക്കുകയില്ല. കഠിനമായ രോഗത്തിൽ തനിക്കൊരു മുറിയിൽ കിടക്കുമ്പോഴും ഒച്ചയും ബഹളവും ഉണ്ടായിട്ടും സുഖമായി ഉറങ്ങുന്നതുപോലെ നിശബ്ദനാണ്. ആരോടും പരാതിയില്ല, എന്തുകൊണ്ട് തന്നെ തിരക്കിയില്ല എന്ന് കരുതി പരിഭവമില്ല, നീ എനിക്ക് വെള്ളം തന്നില്ല എന്നും പറയുന്നില്ല, നീ എന്തുകൊണ്ട് എന്നെ സേവിച്ചില്ല എന്നും ആരോടും ചോദിക്കുന്നില്ല. രോഗിയാകുമ്പോഴും ആരോടും പരാതിപ്പെടാതെ കട്ടിലിൽ ശാന്തനായി കിടക്കുന്നു. അദ്ദേഹം പറയുന്നു, ആർക്കെങ്കിലും രോഗം ബാധിച്ചാൽ അയാളുടെ അസ്വസ്ഥത കൊണ്ട് അയാളിൽ നിന്നും ഉണ്ടാകുന്ന ശകാരവും ദേഷ്യവും കൊണ്ട് ശുശ്രൂഷകരെല്ലാം അയാളിൽ നിന്ന് അഭയം തേടുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. ചിലപ്പോൾ അയാൾ ചീത്ത പറയുന്നു, ഭാര്യയുടെ നാശമായിരിക്കും അത്. ആ പാപത്തിന് പകലും സമാധാനമുണ്ടാവുകയില്ല, രാത്രിയും വ്യാകുലതയോടെ കഴിച്ചുകൂട്ടേണ്ടി വരുന്നു. ക്ഷീണം കൊണ്ട് കൊണ്ടെങ്ങാനും ഉറങ്ങിപ്പോയാൽ പിന്നെ ദൈവം തന്നെ ചരണം. ആകാശം തലയിൽ വീണ പോലെ ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ രോഗം കാരണം സ്വയം വിഷമം അനുഭവിക്കുന്നു. അതിനോടൊപ്പം രോഗിയായ ഭർത്താവ് ബുദ്ധിമുട്ട് കഴിക്കാതെ തന്നെ മർദ്ദിക്കുമോ എന്നും ഭയപ്പെടുന്നു. അതായത് തന്നെ എന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ ഭർത്താവിന്റെ രോഗം മൂർച്ഛിക്കുമോ എന്ന ആശങ്കയാണ് ഭാര്യയ്ക്കുണ്ടാകുന്നത്. ഇതിനെതിരിൽ വർഷങ്ങളായി നാം കണ്ടുവരികയും കേൾക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ആരോഗ്യാവസ്ഥയിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയായിരുന്നു രോഗിയാകുമ്പോഴും. ഹദ്റത്ത് യാഖൂബ് അലി സാഹിബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ചിലപ്പോൾ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കഠിനമായ തലവേദനയുള്ള അവസരത്തിൽ അതിൽ നിന്നും സുഖം ലഭിച്ചുടനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണു തുറന്ന് പുഞ്ചിരിയോടെ എന്നെ നോക്കുകയും അള്ളാഹുവിന്റെ പങ്കിലാണ് എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അത്ര സന്ദർഭത്തിൽ ഏതോ മനോഹരവും സന്തോഷപ്രദവുമായ പാർത്ത് സന്ദർശിച്ചു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. എതിരാളികളോടുള്ള അതിർത്ത് ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാമിന്റെ സഹനത എങ്ങനെയായിരുന്നു? ഹദ്റത്ത് യാഖൂബ് അലി സാഹിബ് ഇർഫാനി പറയുന്നു, ഒരു ജലസയുടെ അവസരത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ഒരു നേതാവ് ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എന്തോ സംശയം ചോദിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ സംശയത്തിനും ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം സൌമ്യമായി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു എതിരാളി അവിടേക്ക് കയറി വന്ന് ചീത്ത പറയാൻ തുടങ്ങി. ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലും ഉള്ള ഏറ്റവും മോശമായ വാക്കുകളാണ് അയാൾ പറഞ്ഞിരുന്നത്. അതിപ്പോഴും എന്റെ മുമ്പിലുണ്ട്. ആ മഹാത്മാവ് കവിളിൽ കൈ കൊടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. തലപ്പാവിന്റെ ഒരു ഭാഗം മുഖത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കവിളിൽ കൈ താങ്ങായി കൊടുത്തുകൊണ്ടോ ഇരിക്കുന്നത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ശീലമായിരുന്നു. ആ മഹാത്മാവ് അയാളുടെ വാക്ക് കേട്ട് തികച്ച് നിശബ്ദത പാലിച്ചു. അയാൾ കുരച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം യാതൊരു ഭാഗഭേദവും കൂടാതെ ഏതോ നല്ല കാര്യം കേൾക്കുന്ന കൗതുകത്തോടെ അയാൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. ആ ബ്രഹ്മസമാജ കാരൻ അയാളെ തടയാൻ നോക്കി. അയാൾ അത് വകവെച്ചില്ല. താങ്കളൊന്നും പറയണ്ട എന്നും അയാൾ പറയുന്നത് പറയട്ടെ എന്നും മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു. അവസാനം അയാൾ അനാവശ്യം പറഞ്ഞ് സ്വയം ശീലിതനായി തന്റെ സംസാരം നിർത്തി എഴുന്നേറ്റ് പോയി. ബ്രഹ്മ നേതാവ് അത് കേട്ട് വളരെ ആകർഷിതനായി. അദ്ദേഹം പറഞ്ഞു, ഇത് അങ്ങയുടെ ഏറ്റവും വലിയ സ്വഭാവപരമായ ദിവ്യദൃഷ്ടാന്തമാണ്. ആ സമയത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണമെങ്കിൽ അയാളെ നിശബ്ദനാക്കാമായിരുന്നു, തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാമായിരുന്നു, ചെറിയൊരു സൂചന കൊടുത്താൽ അയാളുടെ നാവും മുറിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം തന്റെ തികഞ്ഞ സഹനതയുടെയും കർമ്മപരമായ മാതൃകയാണ് തെളിച്ചു കാണിച്ചത്. ഹദ്റത്ത് ശൈഖ് യാഖൂബ് അലി സാഹിബ് റളിയല്ലാഹു തആല അൻഹു എഴുതുന്നു, ജലന്ധരയിലെത്തിയ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നീ റബ്ബ് അലി അത് ആക്ഷേപിച്ച് സംസാരിക്കുകയായിരുന്നു. ഹദ്റത്ത് മഖ്ദൂമുൽ മില്ലത്ത് മൗലാന അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മീർ അബ്ബാസ് അലി ആക്ഷേപം ഉന്നയിക്കുകയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേയറ്റം വാത്സല്യത്തോടെയും സമാധാനത്തോടെയും അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ഹദ്റത്ത് സാഹിബ് സൌമ്യതയോടെയും സന്തോഷത്തോടും മറുപടി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ മീർ സാഹിബ് അധികമായി സംസാരിക്കാനും അവസാനം അനാവശ്യം പറയാനും തുടങ്ങി. മാന്യതയുടെ എല്ലാ അതിർ വരമ്പുകളും ലംഘിച്ച് നീ ഞാൻ എന്ന അവസ്ഥയിലെത്തി. അബ്ദുൽ കരീം സാഹിബ് പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴും പറഞ്ഞിരുന്നത്, ജനാബ് മീർ സാഹിബ് എന്നോടൊപ്പം വരിക, എന്നോടൊത്ത് താമസിക്കുക, എന്നാൽ അള്ളാഹു താങ്കൾക്ക് എന്തെങ്കിലും അടയാളം കാണിച്ചു തരും, താങ്കൾക്ക് മാർഗദർശനം നൽകും. എങ്കിലും മീർ അബ്ബാസ് അലിയുടെ വിദ്വേഷവും വെറുപ്പും കൂടിക്കൊണ്ടിരുന്നു. മൌലാന അബ്ദുൽ കരീം സാഹിബ് പറയുന്നു, ഹദ്റത്ത് സാഹിബിന്റെ താനതയും ആത്മനിയന്ത്രണവും കണ്ട് മീർ സാഹിബിന് സഹിച്ചില്ല. അബ്ദുൽ കരീം സാഹിബ് പറയുന്നു, ഞാൻ കുറച്ചു നേരമായി അതെല്ലാം കണ്ടും കേട്ടും സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളോട് പ്രതികരിക്കാത്ത എന്നെ ഒരു കുറ്റവാളിയായി ഞാൻ സ്വയം മനസ്സിലാക്കി. എന്റെ മുന്നിൽ വെച്ച് ഇയാൾ ഇങ്ങനെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ ആക്രമണം നടത്തുമ്പോൾ ഞാൻ എങ്ങനെ നിശബ്ദത പാലിക്കും? അവസാനം എനിക്ക് സഹിച്ചില്ല, സുഖമില്ലാതായിരുന്നിട്ടും ഞാൻ അയാളുടെ മേൽ താടി വീണു. അയാൾ ഉടനെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. മൗലവി സാഹിബ് പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ച സഹനതയുടെയും ആത്മീയ നിയന്ത്രണത്തിന്റെയും മാതൃക ഞാൻ നോക്കിക്കാണേണ്ടതായിരുന്നു. അയാളെ നേരിട്ടുകൊണ്ട് ഞാൻ എന്നെ കുറ്റവാളിയാക്കാതിരുന്നെങ്കിൽ ആക്കാതിരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ സംഭവം കഴിഞ്ഞപ്പോൾ മീർ സാഹിബിനോട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. മൗലാന അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സദസ്സുകളിൽ ഹദ്റത്ത് സാഹിബ് ഒരു ശത്രുവിനോടും പറയാറില്ല, ഒരു ശത്രുവിനെ കുറിച്ചും പറയാറില്ല. ഏതെങ്കിലും ശത്രുവിന്റെ പേര് വായിക്കേണ്ടി വന്നാൽ മോശമായി ചിത്രീകരിക്കുകയുമില്ല. ആ മഹാത്മാവിന്റെ മനസ്സിൽ കത്തിക്കുന്ന തീയൊന്നും ഉണ്ടായിരുന്നില്ലെന്നതിന് വ്യക്തമായ തെളിവാണിത്. ജനങ്ങളിൽ നിന്നേറ്റ വിഷമവും മൗലവിമാരുടെ ദുഷ്പെരുമാറ്റവും ഒരു ഭൌതികനെന്ന പോലെ ആ മഹാത്മാവ് കണ്ടിരുന്നില്ലെങ്കിൽ രാത്രിയും പകലും അതിനെ നേരിടാനുള്ള തന്ത്രം നയയുന്നതിനും അതിനെ തടയുന്നതിനും വേണ്ടി സമയം ചെലവഴിച്ച് തന്റെ പ്രവൃത്തിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകുമായിരുന്നു. ഒരു ദിവസം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ എന്റെ ആത്മാവിനെ എത്രത്തോളം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വർഷങ്ങളോളം ഒരാൾ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാലും നാണം കെട്ടി അയാൾ അവസാനം പിന്മാറുന്നതല്ലാതെ എന്നിലൊരു ഭാവഭേദവും ഉണ്ടാവുകയില്ല, എന്റെ ഉറച്ച കാൽപാദം ഇളക്കുവാൻ സാധിച്ചിട്ടില്ലെന്ന് അവസാനം അയാൾക്ക് സമ്മതിക്കേണ്ടി വരും. അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ട് നിവേദനം ചെയ്യുന്നു, ഒരു ദിവസം ഒരു ഇന്ത്യക്കാരൻ വന്നു. അയാൾ തന്റെ അറിവിൽ വലിയ അഭിമാനമായിരുന്നു, തന്നെ വലിയൊരാളായി അയാൾ കരുതി. നമ്മുടെ പള്ളിയിൽ അയാൾ വന്നു. ഹദ്റത്ത് സാഹിബിനെ കുറിച്ചും ആ മഹാത്മാവിനെ വാദത്തെക്കുറിച്ചും അയാൾ വളരെ മോശമായി സംസാരിച്ചു. കുറച്ച് സംസാരിച്ച ശേഷം അയാൾ പലപ്പോഴും ഹദ്റത്ത് മസീമുദ് ഇസ്ലാത്തു വസ്സലാമിനെ താങ്കളുടെ വാദത്തിൽ കള്ളനാണെന്നും താനിത്തരം കപടന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നും അത്തരക്കാരെ ഞാൻ കക്ഷത്ത് ഇറുക്കിവെക്കുന്നവരാണെന്നും പറഞ്ഞു. അങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ കയറക്കുമ്പോഴും ഹദ്റത്ത് മസീമിന്റെ നെറ്റി ചുളിഞ്ഞില്ല. സമാധാനത്തോടുകൂടി അയാളുടെ വാദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് തന്റെ കൂടം വന്നപ്പോൾ സൌമ്യനമായി സംസാരിച്ചു. വെറുപ്പുകൾ ഉളവാക്കുന്നതും അറപ്പുകൾ ഉളവാക്കുന്നതുമായ കള്ളങ്ങൾ കേട്ടാലും വായിച്ചാലും ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാമിന് ഒരു ഭാവമാറ്റവും ഉണ്ടാകുമായിരുന്നില്ല. മിക്കപ്പോഴും കേട്ടിരുന്നവർ കൈക്കലില്ലാതെ പരിഭ്രമിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പ്രതീകമായ ഈ സഹനശീലൻ ഒരിക്കലും ആരോടും മര്യാദക്കേട് കാണിച്ചിട്ടില്ല. 1904 ഒരു സംഭവം ഹദ്റത്ത് ഷെയ്ഖ് യാഖൂബ് അലി സാഹിബ് ഇർഫാനി റളിയല്ലാഹു തആല നിവേദിക്കുന്നു, ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പത്രത്തെക്കുറിച്ച് ഹദ്റത്ത് സാഹിബിന്റെ മുമ്പിൽ ഒരു ചർച്ച വന്നു. അപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു, ക്ഷമ കൈക്കൊള്ളേണ്ടതാണ്, തെറി കേട്ടാൽ എന്ത് സംഭവിക്കാനാണ്. ദരിദ്രമേനയുടെ കാലത്ത് അവിശ്വാസികളും ഇങ്ങനെ തന്നെയായിരുന്നു. ആ മഹാത്മാവിനെ അവർ നൌദുബില്ല നിന്ദ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ ദരിദ്രമേന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ നിന്ദ്യതയ്ക്ക് ഞാനെന്ത് ചെയ്യാനാണ്, എന്റെ നാമം അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെച്ചിരിക്കുന്നു. ഹദ്റത്ത് മസീമുദ് അലൈഹി സ്വലാം പറഞ്ഞു, ഇപ്രകാരം തന്നെ അല്ലാഹു എന്നെ അറിയിച്ചിരിക്കുന്നു, അവൻ എന്നെ കുറിച്ച് പറഞ്ഞു, അള്ളാഹു അർശിൽ നിന്ന് നിന്നെ സ്തുതിക്കുന്നു. ഈ വെളിപാട് ബറായിൻ അഹമ്മദിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേഷ്യപ്പെടുത്തുന്ന ഒരു സംസാരവും ഒരു സംഭാഷണവും ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാമിൽ സ്വാധീനം ചെലുത്തിയിരുന്നില്ല. ആ മഹാത്മാവ് പറഞ്ഞു, എനിക്ക് സഹിക്കാനുള്ള ശക്തിയുണ്ട്, എല്ലാം സഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സഹനത എന്നെ നിഷേധിച്ചിരിക്കുന്നു. ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എതിരാളികളുടെ ആക്ഷേപത്തിന് അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ അലീം എന്ന സിദ്ധത്തിന്റെ പ്രതീകമായിരുന്നു ആ മഹാത്മാവ്. അതുകൊണ്ട് എപ്പോഴും ക്ഷമയോടുകൂടി പ്രവർത്തിച്ചിരുന്നു. ഒരു പദ്ധതിയിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ചീത്തവിളി കേട്ടുകൊണ്ട് അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യമാണ് തിളച്ചു നിൽക്കുന്നത്, കോപം നാം തുടച്ചു മാറ്റിയിരിക്കുന്നു. ഹദ്റത്ത് ഷെയ്ഖ് യാഖൂബ് അലി സാഹിബ് ഇർഫാനി റളിയല്ലാഹു തആല വിവരിക്കുന്നു, 1903 ഒരു സംഭവമാണ്. ഒരു ഡോക്ടർ സാഹിബ് ലക്നൌവിൽ നിന്ന് വന്നു. സ്വയം പരിചയപ്പെടുത്തിയനുസരിച്ച് അദ്ദേഹം ബാഗ്ദാദി സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ്. കുറെ കാലമായിട്ട് ലക്നൌവിലാണ് താമസം. കുറച്ചാളുകൾ ഹദ്റത്ത് മസീഹിന്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ അദ്ദേഹത്തെ കാദിയാനിലേക്ക് അയച്ചു. അദ്ദേഹം വന്ന് ഹദ്റത്ത് സാഹിബിനോട് ചോദ്യമാരംഭിച്ചു. അദ്ദേഹത്തിന്റെ വിവരണത്തിൽ പര്യാസവും പൊങ്ങച്ചവും കടിഞ്ഞാണില്ലാത്ത രീതിയിലുള്ള വാക്കുകളുടെ പ്രയോഗവും ഉണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാം അതൊന്നും ഗൗനിച്ചതേയില്ല. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ സാഹിബ് പറഞ്ഞു, അറബി ഭാഷയെക്കുറിച്ച് താങ്കൾ വാദിക്കുന്നത് താങ്കളെക്കാൾ നല്ല രീതിയിൽ മറ്റാർക്കും അറബിയിൽ എഴുതാൻ കഴിയുകയില്ലെന്നാണ്. അതായത് താങ്കൾ നല്ല അറബി സാഹിത്യങ്ങൾ രചിക്കാൻ മറ്റുള്ളവരെക്കാളും കഴിയുമെന്ന് വാദിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാം പറഞ്ഞു, അതെ, അതെന്റെ വാദമാണ്. അപ്പോൾ അയാൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നൌദുബില്ല, താങ്കൾക്ക് കാഫ് എന്ന അക്ഷരം പോലും ഉച്ചാരണ ശുദ്ധിയോടെ പറയാൻ കഴിയുന്നില്ല. മൗലവി സാഹിബ് പറഞ്ഞു, ഞാൻ ആ മജ്‌ലിസിൽ ഉണ്ടായിരുന്നു. അയാളുടെ സംസാരം ഒരുപാട് വേദനിപ്പിക്കുന്നതായിരുന്നു. എത്രത്തോളം എന്നാൽ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഹദ്റത്ത് സാഹിബിന്റെ സഹനത കണ്ടുകൊണ്ട് ഞങ്ങൾ മൗനം പാലിച്ചു. അവിടെ ഹദ്റത്ത് അബ്ദുൽ ഹഫീസ് സാഹിബ് ഷെയ്ഖുണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതൊട്ടും സഹിച്ചില്ല. ഡോക്ടറെ അദ്ദേഹം വയക്കു പറഞ്ഞു. അവസാനം രണ്ടുപേരും തമ്മിൽ അടിപിടി ഉണ്ടാകുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ മസീഹ് മൗഊദ് പറഞ്ഞു, അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹദ്റത്ത് ഡോക്ടർ സാഹിബ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇദ്ദേഹത്തെ തടഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തോട് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പരിയാസവും ചീത്തവിളിയും കേൾക്കുക എന്നത് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നാം ഒരിക്കലും വെറുക്കുകയില്ല, ഇവിടെയുള്ളത് വിനയമാണ്. അയാൾ കാഫ് ഉച്ചരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആക്രമിച്ചപ്പോൾ ഹദ്റത്ത് സാഹിബ് പറഞ്ഞു, ഞാൻ ലക്നൌക്കാരനല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉച്ചാരണവും അതുപോലെയാകുമായിരുന്നു. ഞാൻ പഞ്ചാബിയാണ്. ഹദ്റത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും ഇത്തരം ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ലാ യുഖാദു യുദീൻ ഹദീസുകളിൽ മഹദിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഉച്ചാരണ തടസ്സമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ യുഖാദു യുദീൻ എന്നതിന്റെ അർത്ഥം കാര്യങ്ങൾ സ്പഷ്ടമായി ഉപയോഗിക്കാൻ കഴിയാത്തയാളെന്നാണ്. ഖുർആനിൽ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു, ഇങ്ങനും കാര്യങ്ങൾ സ്വസ്ഥമായി വിവരിക്കാൻ കഴിയാത്തവനുമായ ഇതിനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയാണ്. ഹദ്റത്ത് സാഹിബ് അലൈഹിസ്സലാം ഹദ്റത്ത് സാഹിബ് അബ്ദുൽ ഹഫീസ് സാഹിബിൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പെരുമാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ നിയമം പാലിച്ച് ഏതെങ്കിലും അതിഥി വരികയും സംസാരത്തിനിടയിൽ അക്രമവും അക്രമവും അത് അക്രമവും അനീതിയും കാണിക്കുകയും ചെയ്താൽ നമ്മളത് സഹിക്കേണ്ടതാണ്. കാരണം അവർ ശിഷ്യന്മാരിൽ പെട്ടവരല്ല. മുരീദുമാരിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന ആദരവും ബഹുമാനവും അവരിൽ നിന്ന് ആഗ്രഹിക്കാൻ നമുക്ക് എന്തവകാശമാണുള്ളത്? നബിയുമായി അവർ സംസാരിക്കാൻ വരുന്നവരെ തന്നെ വരുന്നത് തന്നെ അവരുടെ ഔദാര്യമായി നാം കണക്കാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ സന്ദർശിക്കുന്നവർക്ക് നിന്നിൽ അവകാശമുണ്ട്. അതിഥികൾക്ക് നിസ്സാരമായ വേദനയുണ്ടായാലും അത് പാപമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഡാക്ടർ സാഹിബിനോട് പറഞ്ഞു, ഇവരിൽ നിന്നുണ്ടാകുന്ന ഈ സംഭവത്തിൽ താങ്കൾ വിഷമിക്കരുത്, താങ്കൾ എന്നോടൊപ്പം താമസിക്കുക. കാരണം നാം ഇരുവരും കലിമ ചൊല്ലുന്നവരാണ്, നമ്മൾ ഇരുവരും മുസ്ലിങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ള ചൊല്ലുന്നവരാണ്. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകാത്തിടത്തോളം എന്തും പറയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ അദ്ദേഹം കുറച്ചു ദിവസം അവിടെ താമസിച്ചു. രാവിലെയും വൈകുന്നേരവും സംശയ നിവാരണം നടത്തിക്കൊണ്ടിരുന്നു. അത് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അസറുദ് മസീമുദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അപ്പോൾ മസീമുദ് പറഞ്ഞു, ഞാൻ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ അള്ളാഹുവിനെ പരീക്ഷിക്കുക എന്നത് അവന്റെ ദൃഷ്ടിയിൽ വെറുക്കപ്പെട്ടതാണ്. ഞാൻ താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. താങ്കൾ എന്നെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും വെളിപ്പെട്ടാൽ അതും താങ്കൾ എന്നെ അറിയിക്കേണ്ടതാണ്. വെളിപ്പെടുത്തുക എന്നത് എന്റെ ജോലിയല്ല, അള്ളാഹു ചിത്താൽ വെളിപ്പെടുത്തുന്നതാണ്. അള്ളാഹു ആർക്കും വിധേയനല്ല, അവൻ അജയ്യനാണ്. വിശ്വാസത്തെ ആർക്കെങ്കിലും കാര്യത്തോട് ഏതെങ്കിലും കാര്യത്തോട് ബന്ധിപ്പിക്കുന്നത് വിരോധമാണ്. നിബന്ധനയോട് കൂടി വിശ്വാസം ബലഹീനമാണ്. നന്മയിൽ അഭിവൃദ്ധിപ്പെടുക എന്നത് ആരുടെയും കയ്യിൽപ്പെട്ടതല്ല. സഹതാപത്തോടുകൂടി പെരുമാറുക നമ്മുടെ നിബന്ധന കടമയാണ്. അതിന് നിബന്ധനകൾ വേണം. താങ്കൾ പരിഹാസ സദസ്സുകളിൽ നിന്ന് അകന്നിരിക്കുക, ഇത് പരിഹസിക്കേണ്ട സമയമല്ല. താങ്കൾ എന്തായാലും ഇവിടുന്ന് പോകും. മരണവും ജീവിതവും ഒന്നും നമുക്കറിയില്ല. താങ്കൾ സത്യഹൃദയത്തോടെ പ്രാർത്ഥിക്കുക, അള്ളാഹുവെ ഞാനൊന്നും അറിയാത്തവനാണ്, നീ തന്നെയാണ് എല്ലാ യാഥാർത്ഥ്യവും അറിയുന്നവൻ, എനിക്ക് നീ അറിയിച്ചു തന്നാലും. സത്യവാനാണെങ്കിൽ നിഷേധിച്ച് നശിക്കാൻ പാടില്ല. കള്ളവാദിയാണെങ്കിൽ അള്ളാഹുവെ അയാൾ കള്ളവാദിയാണെങ്കിൽ അള്ളാഹു അയാളെ പിന്തുണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി തരും. ഇത് കേട്ടപ്പോൾ ഡോക്ടർ സാഹിബ് പറഞ്ഞു, ഞാൻ വളരെ മോശമായ തീരുമാനവുമായിട്ടാണ് വന്നത്. പരിഹസിക്കണം, നിന്ദിക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അള്ളാഹു എന്റെ തീരുമാനത്തെ തടഞ്ഞു. താങ്കൾക്കെതിരിൽ പണ്ഡിതന്മാർ പുറപ്പെടുവിച്ച ഫത്വ തികച്ചും തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. താങ്കൾ മസീഹ മൗഊദ് അല്ല എന്ന് ശക്തമായി പറയാൻ എനിക്ക് കഴിയില്ല. ബാധ്യത മസീഹിന്റെ നിശ്ചലക്ഷണങ്ങളും താങ്കളിൽ കാണുന്നുണ്ട്. എന്നല്ല, ഒരു പരിധിവരെ താങ്കൾ മസീഹ മൗഊദാണെന്ന് എനിക്ക് പറയാൻ കഴിയും. എന്റെ ബുദ്ധിയും ഗ്രഹണശക്തിയും കൊണ്ട് താങ്കളിൽ നിന്ന് ഞാൻ കുറച്ച് അനുഗ്രഹം തേടി. താങ്കളിൽ നിന്ന് പഠിച്ചത് ഞാൻ എന്നെ അയച്ചവനോട് പറയുന്നതായിരിക്കും. ഇന്നലത്തെ എന്റെ അഭിപ്രായം വേറൊന്നായിരുന്നു, ഇന്ന് വേറൊന്നാണ്. ഒരു ഫയൽമാൻ പേരാടാതെ പരാജയം സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ആക്ഷേപിക്കാതെ താങ്കൾ പറയുന്നതെല്ലാം അപ്പടി അംഗീകരിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. സത്യത്തെ സത്യമായി സ്വീകരിക്കാനുള്ള നീതിബോധം അദ്ദേഹത്തിലുണ്ടായിരുന്നു. സ്വീകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൽ മാറ്റമുണ്ടായി. ഹജറത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ചൌധരി ഹാത്തിം അലി സാഹിബ് നിവേദനം ചെയ്തതായി പറയുന്നു. ഒരിക്കൽ ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പള്ളിയിൽ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സിഖുകാരൻ കടന്നുവന്നു. നേരെ മുന്നിൽ നിന്നുകൊണ്ട് അയാൾ ഹജറത്ത് സാഹിബിനെയും ജമാഅത്തിനെയും ചീത്ത പറഞ്ഞു. അയാൾ നിർത്താൻ തയ്യാറായില്ല. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അയാൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. ഹസരത്ത് സാഹിബ് അനുവദിച്ചാൽ അയാളുടെ എല്ലു പൊട്ടിച്ചു കളയാം എന്ന നിലയിലായിരുന്നു ചിലരുടെ അവസ്ഥ. എന്നാൽ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിശബ്ദത പാലിച്ചു. അവസാനം അയാളുടെ അശബ്ദശരം അതിരു കടന്നപ്പോൾ ഹസരത്ത് സാഹിബ് പറഞ്ഞു, രണ്ടുപേരെ എന്നേക്ക് അയാളെ മെല്ലെ പിടിച്ച് പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുപോകുക. എന്നാൽ അയാളോട് ഒന്നും പറയരുത്. അയാൾ പോകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പുറത്തുള്ള പോലീസുകാരെ ഏൽപ്പിക്കുക. അള്ളാഹുവിന്റെ ഹലീം എന്ന സവിശേഷ ഗുണത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. ഇപ്പോൾ ഇക്കാലത്ത് തന്റെ യജമാനെ പിൻപറ്റിക്കൊണ്ട് ആ ഉന്നതമായ ഗുണം സ്ഥാപിക്കുന്നതിനായി അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തുവസ്സലാമിനെ അയച്ചു. ആ മഹാത്മാവിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഈ മാതൃക നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കാൻ നമുക്ക് വളരെ ആവശ്യമാണ്. അള്ളാഹു നമ്മളെയും അവന്റെ നിറം കാത്തുന്നവരും അവന്റെ സവിശേഷ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരും ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ.
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكروا اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله അഭി നമാജ ജുമാ കെ ബാദ് മേക്ക് നമാജ ജനാസ ഗായബ് പഠാഊംഗാ.